appreciate our dear children, those who are take their seat in front of the bench. God bless you. നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് വിശുദ്ധ എവൻഗേലിയോനായി വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ. ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 verses 58 and 66. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 58-ഉം 66-ഉം വാക്യങ്ങൾ. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹെയർ നെയ്ബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് ഹേർഡ് ദാറ്റ് ദ ലോർഡ് ഹാഡ് ഷോൺ ഗ്രേറ്റ് മേഴ്സി ടു ഹെയർ and they rejoiced with her. And all who heard them laid them up in their hearts, saying, what then will this child be? For the hand of the Lord was with him. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, നിന്റെ മുൻപാകെ ഞങ്ങൾ നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ആയുസ്സിൽ ഒരു അവസരം കൂടെ നൽകിയതിനാൽ സ്തോത്രം. തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ നീ കരുണ ചൊരിയണമേ. അവരെ നിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ എല്ലാ നന്മകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മർമ്മം തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ അതിനായി ഞങ്ങളെ ശക്തീകരിക്കണം. ശുശ്രൂഷയ്ക്കായി നിന്റെ ദാസനാകുന്നതിനെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോൺ നീ കേൾക്കണമേ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, ബർത്ത് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അതാണ് ഇന്ന് സഭ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. കൂടാതെ ഇന്ന് സഭ പ്രത്യേകമായി വിശുദ്ധ വേദപുസ്തക ഞായറാഴ്ചയായിട്ടും കൊണ്ടാടുന്നു. ദ ഒതൻറ്റിസിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ലോകത്തിലുള്ള ദൈവ മക്കൾക്ക്, ദൈവജനത്തിന്, സകല സൃഷ്ടിക്കും അവരവരുടെ ഭാഷയിൽ വചനം ജഡമായ ദൈവ സാന്നിധ്യം, അത് ലിഖിത രൂപത്തിൽ ലഭ്യമായ വിശുദ്ധ വേദപുസ്തകം എല്ലാവരുടെയും കയ്യിൽ എത്തണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ബൈബിൾ സൊസൈറ്റിയുടെ നമുക്ക് പ്രത്യേകമായി ഈ ദിനത്തിൽ ബൈബിൾ സൊസൈറ്റിയുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. വചനം എല്ലാവരുടെയും കരങ്ങളിലെത്തുവാനും ആ വചനം തുറന്ന് വായിക്കുവാനും ധ്യാനിപ്പാനും അതിലൂടെ നമ്മളോട് സംവേദിക്കുന്ന ദൈവസാന്നിധ്യം അതിൻ്റെ പൊരുൾ തിരിച്ചറിയുവാനുമായിട്ടൊക്കെ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ സമയം കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 2023 ഞാൻ കഴിഞ്ഞ വർഷവും പറയാനായിട്ട് ശ്രമിച്ചതാണ്, വേദപുസ്തകം ക്രമീകൃതമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ ബൈബിൾ പോർഷൻസൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനായിട്ടൊക്കെ ഇടവകയായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ക്രമീകൃതമായിട്ട് വേദപുസ്തകം വായിച്ച് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് നമുക്കിടയാകണം. ഈ ബൈബിൾ സൊസൈറ്റി ദിനത്തിൽ നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എത്ര ധന്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ദൈവവചനത്തോടുകൂടെ ഒരു ദിവസം ആരംഭിക്കാനായിട്ട് സാധിക്കണം. ഒരു ദിവസം അല്പസമയമെങ്കിലും വേദപുസ്തകം വായിക്കുവാനായിട്ട് നിങ്ങൾ സമയം വേർതിരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങൾ, ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എത്ര വലുതാണ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം, കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് സന്തോഷിച്ചു, അവളോട് കൂടെ സന്തോഷിച്ചു. ഈ സന്തോഷം ദൈവവാഗ്ദത്ത പ്രകാരം ഒരു മകനെ ഏറ്റവും വാർദ്ധിക്കുന്ന സമയത്ത് സക്കറിയാവിനും എലിസബേത്തിനും അവരുടെ കയ്യിൽ വാങ്ങുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച സമയത്ത് ഉളവായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷ രചന നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ക്രമീകൃതമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ വളരെ മനോഹരമായി നമ്മുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ മനുഷ്യനായി ഒരു നാരിയിലൂടെ, കന്യകയിലൂടെ ഈ ലോകത്തിന് ലഭിക്കുന്നു. അവൻ്റെ മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകനെ ഏതാണ്ട് 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ യോഹന്നാൻ സ്നാപകൻ്റെ ജനന സമയത്ത് അവൻ്റെ ജനനത്തിൽ അയൽക്കാരും ചാർച്ചക്കാരും സന്തോഷിക്കുന്നതാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ട ഭാഗം. ഈ രണ്ട് ദമ്പതിമാരും സക്കറിയാവും എലിസബേത്തും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരായിരുന്നു. കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. ബോത്ത് റൈച്ചസ് ബിഫോർ ഗോഡ്. ദേ ആർ വോക്കിംഗ് ബ്ലെയിംലെസ്ലി ഇൻ ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ ലോഡ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഇപ്രകാരം ഏറ്റവും ധന്യമായ ജീവിതം നയിച്ച ഈ ദമ്പതിമാർക്ക് എന്തേ ഇത്രത്തോളം കാലതാമസം ഇങ്ങനെയൊരു ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ട്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവസന്നിധിയിൽ ഇത്രയും കുറ്റമറ്റ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നേരത്തെ കൊടുത്തുകൂടായിരുന്നു. ഏതെല്ലാം വിധത്തിലുള്ള സവിശേഷതകളാണ് നമുക്ക് ഈ ദമ്പതിമാരിൽ കാണാനായിട്ട് സാധിക്കുന്നത്? ദൈവസന്നിധിയിൽ നീതിയോടെ നടന്നവർ, ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായങ്ങളും യാതൊരു കാരണവശാലും തെറ്റാതെ സൂക്ഷിച്ചവർ, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർ. നമുക്ക് വാക്യം 13 കാണാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, പാരമ്പര്യമായിട്ടും ഇവർ ദൈവവുമായിട്ട് ഒത്തിരി അടുത്തവരായിരുന്നു. സക്കറിയാവ് ഒരു പുരോഹിതനായിരുന്നു. സക്കറിയാവിൻ്റെ ഭാര്യ എലിസബേത്ത് അഹരോൻ്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു. എന്നാൽ Both were advanced in years. They had no child. കുടുംബമായി താമസിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അത്യധികമായി ആഗ്രഹിക്കുന്നതാണ് ഒരു പൈതലിനെ. എന്നാൽ ഈ മോഡേൺ വേൾഡിൽ ഇതിന് അപവാദമായിട്ട് ഉള്ളവരില്ല എന്ന് ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ ഏതൊരു ദമ്പതിമാരും ആഗ്രഹിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഓരോ കുഞ്ഞിൻ്റെയും ജനനം നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന് ഈ ലോകത്തോടുള്ള പ്രതീക്ഷയാണ്. ദൈവത്തിന് ഈ ലോകത്തോടുള്ള പ്രതീക്ഷയാണ് ഓരോ കുഞ്ഞിൻ്റെയും ജനനം നൽകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഇപ്രകാരം ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും ഒന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ എലിസബത്തും സക്കറിയാവും എന്ത് കഠോരമായ ശക്തമായ വേദന അനുഭവിച്ചവരായിരുന്നു. അവർ ചെറുപ്രായം മുതലേ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിച്ചു. അവരും നമ്മളെപ്പോലെ ഒരു സമൂഹത്തിലാണ് ജീവിച്ചവർ. അപ്പോൾ ഈ സമൂഹത്തെ ഇങ്ങനെ നോക്കുന്ന ഒരു ചുറ്റുപാടിനെ നിങ്ങൾ കാണണം. അവർ പുച്ഛം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഇവൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇവർക്കിത് സംഭവിച്ചു? നമ്മളെപ്പോലൊന്നുമല്ലല്ലോ. ഒരു 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 പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചവരല്ലേ? എപ്പോഴും പാട്ടും പ്രാർത്ഥനയും ദൈവാരാധനയും ദൈവസന്നിധിയിൽ ഒരു നല്ല ജീവിതം നയിച്ചവരാണ്. എന്നിട്ടും എന്തേ? ചിലർ സഹതാപത്തോടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലർ ഇത് പറഞ്ഞ് ഒന്നാഘോഷിച്ചിട്ടുമുണ്ടായിരിക്കാം. ഈ വേദനകളെല്ലാം സഹിച്ചവളായിരുന്നു എലിസബത്ത്. ഈ വേദനകളെല്ലാം ഹൃദയത്തിൽ നൊമ്പരമായി രഹസ്യമായി സൂക്ഷിച്ചവനായിരുന്നു സക്കറിയാവ്. എങ്കിലും അവരുടെ പ്രതീക്ഷ അവർ നഷ്ടപ്പെടുത്തിയില്ല. ദൈവത്തിലുള്ള വിശ്വാസം അവർ കൈവെടിഞ്ഞില്ല. അവർ നിരന്തരമായിട്ട് അവരുടെ ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. സക്കറിയാവിനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു, നിനക്കൊരു മകനെ നൽകാൻ പോവുകയാണ്. അപ്പോൾ ഇതും ചുറ്റുപാടിൻ്റെ ഒരു ചർച്ചാ വിഷയമായിരിക്കാം. ദൈവം പറഞ്ഞത് ദൈവസന്നിധിയിൽ നിന്ന് ആരാധിച്ച് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തവന് വിശ്വസിക്കാതെ പോയല്ലോ. അങ്ങനെയും ഒരു അപമാനത്തിന് പാത്രീഭൂതനായി ഇരിക്കാം ഈ സക്കറിയാവ്. അങ്ങനെ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നല്ലോ എന്നും ഉള്ള അപഹാസ്യം ഈ എലിസബത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ കയ്യിലായിരുന്നുവെങ്കിലും രഹസ്യ നൊമ്പരങ്ങൾ അനുഭവിച്ചവളായിരുന്നു എലിസബത്ത്. അവരുടെ ജീവിതത്തിൽ ദൈവം കനിഞ്ഞത് കണ്ടപ്പോൾ അയൽക്കാരും ചാർച്ചക്കാരും സന്തോഷിച്ചു എന്ന് പറയുന്നതിലെ സന്തോഷം അത് വളരെ വലിയ സന്തോഷമാണ്. ഓരോ കുഞ്ഞിൻ്റെയും ജനനം മാതാപിതാക്കൾക്ക് മാത്രമാണ് അല്ല സന്തോഷം നൽകുന്നത്, അവരുമായി ബന്ധപ്പെട്ട അവരുടെ ചാർച്ചക്കാർക്കും അയൽക്കാർക്കുമെല്ലാം സന്തോഷം നൽകുന്നതാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇതിന് സമാനമായിട്ടുള്ള ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഞാനും നിങ്ങളും. ഈ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ കുഞ്ഞുങ്ങളില്ലാത്ത വിഷയം മാത്രമായിരിക്കണമെന്നില്ല, ഇതിന് സമാനമായിട്ടുള്ള മറ്റ് പല വിഷയങ്ങളുമായിരിക്കാം. എങ്കിലും നമ്മളെ കാണുന്ന, നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സമൂഹം,
നമ്മളുടെ പരിമിതികളെ, വേദനകളെ, നൊമ്പരങ്ങളെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നാം ഗൗരവമായിട്ട് ഓർക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പതറിപ്പോകാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആണെങ്കിൽ പോലും ദൈവം നിനക്ക് കൽപ്പിച്ചിട്ടുള്ളത്, വാഗ്ദത്തം നൽകിയിട്ടുള്ളത് അവൻ നൽകാതെ പോകുകയില്ല എന്നുള്ളതാണ് സെക്രിയാവിൻ്റെ യോഹന്നാൻ്റെ ജനനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത് Lord has shown great mercy to her. ദൈവം അവളോട് വലിയ കരുണ കാണിച്ചു. ഈ ദൈവം കരുണ കാണിച്ച ഈ വിഷയത്തിൻ്റെ മേൽ അവളുടെ സമൂഹം ഏത് വിധത്തിലാണ് അവളെ സമീപിച്ചതെന്നും കണ്ടതെന്നും അവളുടെ മേൽ പ്രതികരണം നടത്തിയത് എന്നുമുള്ളത് ഓർക്കുമ്പോൾ ഈ കരുണയ്ക്ക് എന്ത് ശക്തിയാ ഉള്ളത്! പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഈ കരുണ മതി നമുക്ക്. ആരും വേണമെന്നില്ല, ദൈവത്തിൻ്റെ കരുണ. ആ കരുണ എപ്പോഴും ഓർത്തിരിക്കുവാനായിട്ടുള്ള ഒരു നാമവും ഈ മകന് ഇടണമെന്ന് സക്രിയാവിനോട് ദൈവം കൽപ്പിച്ചു. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ദൈവം ദാനമായി നൽകിയ പൈതലിന് 8-ാം നാളിൽ ഇങ്ങനെ പേരിടുന്ന ഒരു പാരമ്പര്യം യഹൂദ പശ്ചാത്തലത്തിലുണ്ട്. അപ്പോൾ അവന് ഇന്ന പേരിടണം എന്ന് പറഞ്ഞപ്പോൾ, അത് നിന്റെ ചാർച്ചയിൽ ആർക്കും ഇല്ലല്ലോ എന്ന് എലിസബത്തിനോട് പറഞ്ഞു. എന്നാൽ അതൊന്ന് കൺഫേം ആക്കാനായിട്ട് യോഹന്നാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത തൻ്റെ ദാസന് ദൈവം അനുഗ്രഹം നൽകിയപ്പോൾ അവനോടും പറഞ്ഞു, നീ മൗനമായിരിക്ക, നീ മ്യൂട്ടായിരിക്ക. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയം വരെ 9 മാസവും 9 ദിവസവും, അങ്ങനല്ലേ കണക്ക്? അത്രയും സമയം അവൻ മ്യൂട്ടായിരുന്നു, മൗനിയായിരുന്നു. ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് മൗനമായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത്. ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ, ശാന്തമായിരിക്കാൻ. ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒത്തിരി ഒത്തിരി വഴികളെ നമുക്ക് കാണിച്ചു തരും. ഒത്തിരി ഒത്തിരി ആലോചനകളെ നമുക്ക് കാണിച്ചു തരും. ഒത്തിരി ഒത്തിരി വ്യക്തത നമുക്ക് നൽകും. അതിലൂടെ നമുക്ക് ചിലതിനെ കറക്റ്റ് ചെയ്യുവാനും ഇതുവരെ ആയിരുന്നതിനേക്കാൾ കൂടുതൽ മെച്ചമായ രീതിയിൽ മെച്ചപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും സക്രിയാവിന് അത് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സക്രിയാവ് പറഞ്ഞു ഒരു എഴുത്തു പലക തരിക. അവനും യോഹന്നാൻ എന്ന് പേരിട്ട് യഹോഹന്നാൻ, ദൈവം കരുണയുള്ളവനെന്ന അതിൻ്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചുവെന്ന. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദാ മലനാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവരെല്ലാം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ പൈതൽ ആരാകും? കർത്താവിൻ്റെ കൈ അവനോട് കൂടെയുണ്ടായിരുന്നു. ഈ പൈതൽ ആരാകും? ഇവനൊരു സാധാരണ മകനല്ലായിരുന്നു, പുത്രനല്ലായിരുന്നു. ഇവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. ലോകത്തിൻ്റെ രക്ഷകനായി പിറക്കുന്ന ക്രിസ്തുവിൻ്റെ വഴികാട്ടിയായിരുന്നു, ഫോറണറായിരുന്നു. ഇവൻ മാനസാന്തരത്തിന് ശക്തമായിട്ടുള്ള പ്രസംഗം പ്രസംഗിച്ചു. ഇവൻ്റെ പ്രസംഗത്തിൽ ജീവിതത്തിൻ്റെ നാനാതുറയിൽ വസിച്ചിരുന്നവർ അവൻ്റെ സന്നിധിയിൽ ആത്മതപനം ചെയ്ത് മാമോദീസ സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീർന്നു. അതിൽ നമ്മുടെ കർത്താവുമായിരുന്നു. യോഹന്നാനാൽ മാമോദീസ സ്വീകരിക്കാനായിട്ട് ചെന്ന യേശു കർത്താവിനോട് പറയുന്നു, നീ എന്താണ് എന്നോട് ഇത് ആവശ്യപ്പെടുന്നത്? ഞാൻ ആരാണ് നിൻ്റെ മുൻപാകെ? നിന്നാൽ ഇതൊക്കെ ഞാൻ പ്രാപിക്കേണ്ടവനാണ്. അപ്പോൾ പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിയാകും. അങ്ങനെ യോഹന്നാൻ മാമോദീസ മുഖ്യവനാ നമ്മുടെ കർത്താവ്. അവൻ ചെറിയവനാണോ? പിന്നെ ഈ ലോകം ഉണ്ടായിരുന്ന ആളുകൾ ഇത് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനായിട്ടുണ്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുകയും നീതിയും ധർമ്മവും കാത്തു സൂക്ഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും ന്യായങ്ങളെയും ജീവിതത്തിൽ പ്രമാണിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നുള്ളത് വേദപുസ്തക ഞായറാഴ്ച അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നു, കരയുന്നവരുടെ കൂടെ കരയണം. നമുക്ക് സാധിക്കുന്നുണ്ടോ? ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ സന്തോഷിക്കാനായിട്ട് ചിലപ്പോൾ നാം പോകുമായിരിക്കാം. മറ്റ് അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരയുന്നവരോടുകൂടെ പോയി അല്പസമയം ചിലവിടാനായിട്ട് നാം ശ്രമിച്ചിരിക്കാം. എന്നാൽ ഇത് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് മറ്റ് നിർബന്ധങ്ങളോ സ്വാധീനവുമോ ഇല്ലാതെ ഒരു ദൈവപൈതൽ ചെയ്യേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇത് ശക്തമായിട്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇത് അനുവർത്തിക്കേണ്ടതാണ്, ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. നമ്മുടെ കർത്താവ് ഇത് വളരെ ഗൗരവത്തോടുകൂടെ ചെയ്യാൻ ശ്രമിച്ചവനാണ്. വേദപുസ്തകം അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണത്തിൽ സന്തോഷത്തിൽ പങ്കാളിയായി തീരാനായിട്ട് പോയതാ, അവിടെ തന്നെ ദുഃഖത്തിന് സാക്ഷിയായി തീരുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും അവന് സാധിച്ചു. അതേ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ബെഥാനിയയിലെ ഭവനം, അവനവിടെ കണ്ണുനീർ വാർക്കുന്നുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, കരയുന്നവരോടുകൂടെ കരയുവാനും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പാനുമായിട്ട് സാധിക്കണം. ദൈവം അവളോട് കരുണ കാണിച്ചു എന്ന് കണ്ട് അവർ സന്തോഷിച്ചു. ചാർച്ചക്കാരും മറ്റുള്ളവരും അവളോടുകൂടെ സന്തോഷിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസം അചഞ്ചലമായി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത്. ദൈവരാജ്യത്തിൻ്റെ പ്രസംഗകനായി വളരെ ശക്തമായിട്ട് അവൻ നിലകൊണ്ടു. കേവലം ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ക്രമീകരിച്ച് അവൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് പിന്തിരിയാനായിട്ടല്ല അവൻ ശ്രമിച്ചത്. അവന് സത്യമെന്നും നീതിയെന്നും ബോധ്യമുള്ള കാര്യങ്ങളിൽ അവൻ അഭിപ്രായം പറഞ്ഞു. തെറ്റ് കണ്ടപ്പോൾ അത് തെറ്റെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് തുടർന്നുള്ള ഭാഗത്ത് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെരോദാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തെ വളരെ നിശിതമായിട്ട് വിമർശിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു അപജയം തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ്. തെറ്റ് കാണിച്ചാൽ ശാസിക്കുവാനായിട്ട് ധൈര്യമില്ലാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. നമുക്ക് നമ്മുടെ മക്കളോട് മകനെ മകളെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ടുള്ള ധൈര്യമുണ്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണോ വളർത്തിയത്? അങ്ങനെയാണെങ്കിൽ പോടാ അങ്ങനെന്ന് പറഞ്ഞ് നമ്മളെ അടിച്ചു വിട്ടിരിക്കുകയായിരുന്നു. തെറ്റിൻ്റെ സ്ഥാനത്ത് തക്ക സമയത്ത് തന്നെ അതിന് തിരുത്തൽ നൽകി ശിക്ഷ നൽകി വളർത്തിയവരാണ് നിങ്ങളിലും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനങ്ങനാണ്, എന്നെ അങ്ങനെയാണ് വളർത്തിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അരുതായ്മ കാണുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാനായിട്ട് എന്തേ നമുക്ക് ആർജവുമില്ലാത്തത്? യോഹന്നാൻ അതിന് സാധിച്ചു. യോഹന്നാൻ അതിൻ്റെ പ്രത്യാഘാതത്തെ പറ്റി ചിന്തിച്ചില്ല. പ്രത്യാഘാതം ചിന്തിച്ചാൽ അതിൽ നിന്ന് പിന്മാറുമായിരുന്നു. എന്നാൽ പ്രത്യാഘാതത്തെ ചിന്തിക്കാഞ്ഞതിനാൽ കഴുത്തേൽ തലയില്ലാതെ പോയി. പക്ഷേ കർത്താവ് പറഞ്ഞതെന്തോ അവനെ പറ്റി, യോഹന്നാനെ പോലെ വേറൊരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല എന്ന്. ഇതിൽ കൂടുതൽ വലിയ സാക്ഷ്യം എന്താ വേണ്ടിയത്? ഇതിൽ കൂടുതൽ എന്തോ സമ്പത്താ ഒരു വ്യക്തിക്ക് വേണ്ടിയത്? പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് വാസ് വിത്ത് ഹിം. ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നത് കൊണ്ടുള്ള ജയം വേദപുസ്തകം എത്ര പ്രാവശ്യം അടിവരയിട്ട് അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവജനത്തോടൊപ്പം അവൻ്റെ കരമുണ്ടായിരുന്നു. ഏലിയാവിനോടൊപ്പം അവൻ്റെ കരമുണ്ടായിരുന്നു. അപ്പോസ്തോലന്മാർ പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ കരം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ കരം, പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ലെങ്കിലും സാരമില്ല. നിനക്ക് സ്വർണമോ ധനമോ മറ്റ് കെട്ടുറപ്പോ മറ്റ് സപ്പോർട്ടോ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ലജ്ജിക്കേണ്ടതില്ല എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് നിങ്ങൾ മുൻപാകെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നത്: എന്നാൽ ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു, അവൻ അരമുറക്കിയും കൊണ്ട് ഇസ്രയേലിൻ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കുന്നില്ല. കർമ്മേലിൽ നടന്ന അത്ഭുതം, ആകാശത്തു നിന്ന് തീ ഇറക്കി യാഗപീഠത്തെയും യാഗവസ്തുക്കളെയും ദഹിപ്പിച്ചു, ഇസ്രയേലിൽ ലോകത്തിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് മറ്റ് അദൈവങ്ങളുടെ മുൻപാകെ, അദൈവങ്ങളുടെ അൺഹോളി ഗോഡ്സ് മുൻപാകെ ഏലിയാവ് വളരെ നിഷ്പക്ഷമായിട്ട് കാണിച്ചു കൊടുത്തു. എന്നാൽ അവിടെയും ഒരു രാജ്യത്തിൻ്റെ അധികാരിയാണ് ഏലിയാവിൻ്റെ മുൻപാകെ കൈയുയർത്തിയത്. എന്നാൽ അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 18:41 ഭാഗങ്ങൾ. അവിടെ ആഹാബിന് മുൻപാകെ, അതായത് ഇസ്രയേലിലെ രാജാവായ ആഹാബിന് മുൻപാകെ ഓടുവാനായിട്ട് ദൈവത്തിൻ്റെ കരം ഏലിയാവിൻ്റെ മേലുണ്ടായിരുന്നതിനാൽ അവന് സാധിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേറൊരിടത്ത് ദാവീദുമായുള്ള ബന്ധത്തിൽ ദാവീദ് പറയുന്നുണ്ട്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില അപജയത്തിൻ്റെ മുൻപാകെ ദാവീദിന് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉണ്ടായി. ആ സമയത്ത് ദാവീദ് പറയുക, ഞാനെന്തിനും മനുഷ്യരുടെ കയ്യിൽ വീഴുന്നു, ദൈവത്തിൻ്റെ കഴിയിൽ വീഴുന്നതല്ലേ കരുണീയം. അവൻ അനുദപിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവകരങ്ങളിൽ വീണു ദൈവം അവനെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, യേശു ദിനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പ്രകാരമാണ്. നിൻ്റെ ജീവിത യാത്രയിൽ നീ നേരിടുന്ന വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവവഴിയിലൂടെ നടക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ളത് എത്ര താമസിച്ചാലും ലഭിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ, ന്യായമായിട്ടുള്ള എന്തുമായിക്കൊള്ളട്ടെ, ദൈവം അതിനെ നിവർത്തി തരും. എന്നാൽ ഇപ്രകാരം ജീവിതം നയിക്കുമ്പോൾ സക്കറിയാവിനും എലിസബേത്തിനും അഭിമുഖീകരിക്കേണ്ടി വന്നതായിട്ടുള്ള പ്രയാസങ്ങളെ നിനക്ക് നേരിടേണ്ടതായി വരും. എന്നാൽ അവിടെയും അവസാനം നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, കരയുന്നവരോട് കരയുവാനായിട്ട് ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വേദനകളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കി സന്തോഷം പങ്കുവിടുവാനായിട്ട് ദുഃഖത്തിൽ കൈത്താങ്ങാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കരം മറ്റെല്ലാത്തിനേക്കാളും നമ്മളെ സംരക്ഷിക്കുന്നതാണ്, ശക്തീകരിക്കുന്നതാണ്, താങ്ങുന്നതാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ താണിരിപ്പാനായിട്ട് ദൈവകരങ്ങളിൽ വീഴുവാനായിട്ട് നമുക്ക് സാധിക്കണം. അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇപ്രകാരം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.